The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് 5 ചൊവ്വ 1199 ആണ്ട് കുംഭം 21 ദീപികയുടെ എഡിറ്റോറിയൽ. ഇടയ്ക്ക് പാകിസ്ഥാനിലേക്ക് നോക്കുന്നത് നല്ലതാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുത്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഈ വിധം നശിക്കുമായിരുന്നില്ല. അതായത് മതത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും മതം തന്നെ രാഷ്ട്രീയമായി മാറുകയും ചെയ്തതാണ് ആ രാജ്യം അനുഭവിക്കുന്ന രാഷ്ട്രീയ അരാജകത്വങ്ങളുടെയും സാമ്പത്തിക അധംപതനത്തിന്റെയും കാരണം. മത തീവ്രവാദ സംഘടനകളെ തൃപ്തിപ്പെടുത്തിയല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സൈന്യത്തിനോ അതിജീവിക്കാനാവില്ല. മതത്തെയും സൈന്യത്തെയും തൃപ്തിപ്പെടുത്തിയല്ലാതെ ഒരു ഭരണകൂടത്തിനും നിലനിൽക്കാനുമാവില്ല. രാഷ്ട്രീയത്തെ മതത്തിന്റെ തൊഴുത്തിൽ കിടന്ന രാജ്യങ്ങൾക്കെല്ലാം നാളെ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്നറിയാൻ ഇന്ന് പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി. ഇന്നലെ അധികാരമേറ്റ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയുടെ നേതാവല്ല, കൂടുതൽ സീറ്റ് കിട്ടിയ PTIയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാൻ അഴിമതി കേസിൽ ജയിലിലുമാണ്. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പിൽ വലിയ ഒറ്റക്കക്ഷിയായി. പക്ഷേ കാര്യമൊന്നുമില്ല, എതിരാളികൾ കൂട്ടുകെട്ടുണ്ടാക്കി അധികാരത്തിലെത്തി. 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരനാണ് 2 തവണ പ്രധാനമന്ത്രിയാകുന്ന ഷെഹ്ബാസ്. രാഷ്ട്രീയ വൈരികളായ PMLN, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവരാണ് PTIക്കെതിരെ ഒന്നിച്ചുകൂടി അധികാരം പങ്കിടുന്നത്. ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്നൊഴിവാക്കുക എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും യോജിപ്പില്ലാത്തവരാണ് 2 പാർട്ടികളും. അതുപോലെ ഷെഹ്ബാസിന് പകരം ഇമ്രാൻ പ്രധാനമന്ത്രിയായാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാം. കാരണം ആരധികാരത്തിലെത്തിയാലും മതത്തിന്റെയും സൈന്യത്തിന്റെയും തിട്ടൂരങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല. മതരാഷ്ട്രത്തിന്റെ ചിന്താധാരകൾ പണ്ടേ പാകിസ്ഥാന്റെ ബാധ്യതയായി മാറിക്കഴിഞ്ഞു. രാജ്യത്ത് നിന്ന് ഭീകരത തുടച്ചു നീക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യമെന്ന് ഷെഹ്ബാസ് ഷെരീഫ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. പക്ഷേ നടക്കാൻ പോകുന്നില്ല. 1947 പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ മതത്തിന്റെ പേരിലാണ്. തുടർന്ന് അങ്ങോട്ട് മതത്തെ ഭരണത്തിലും ജീവിതത്തിലും എങ്ങനെ ലയിപ്പിക്കാമെന്ന് ഗവേഷണത്തിലായിരുന്നു അധികാരത്തിലെത്തിയവർ. ഇതിനിടയിൽ ഇസ്ലാമിക തീവ്രവാദം സ്വാഭാവിക വളർച്ച നേടുകയും ചെയ്തു. ഇന്ത്യയോ തുടക്കത്തിൽ തന്നെ മതേതര രാജ്യമായി മാറുകയും പുരോഗതിയിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യവും മതേതര വീക്ഷണവും നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശാല ചിന്താഗതിയും നിശ്ചയദാർഢ്യവും അതിന് സഹായകമായി. പരാധീനതകളിൽ നിന്ന് ഇന്ത്യ പുരോഗതി നേടി. അതിന്റെ അടിത്തറയിലാണ് രാജ്യം ഇന്നും തല ഉയർത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ചാന്ദ്ര പര്യവേക്ഷണം വിജയിച്ചപ്പോൾ ഇന്ത്യ അഭിനന്ദിച്ചുകൊണ്ട് നവാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യ ചന്ദ്രനിലെത്തി, പാകിസ്ഥാൻ ഇതുവരെ ഭൂമിയിൽ നിവർന്നു നിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നായിരുന്നു. 3 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്നയാളാണ് പറഞ്ഞതെന്ന് ഓർക്കണം. വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും വ്യക്തിജീവിതവും തെരഞ്ഞെടുപ്പും എല്ലാം മതത്താൽ നിറഞ്ഞ ഒരു രാജ്യത്തിന് മതഭ്രാന്തുകൾക്ക് സഹജമായ ഉന്മാദമല്ലാതെ തായിയായ പുരോഗതി കൈവരിക്കാനാവില്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതപീഡനങ്ങൾക്കും അനീതിക്കും ഇരയായി ജീവിക്കുകയാണ്. മത തീവ്രവാദികൾ ന്യൂനപക്ഷങ്ങളിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും അവരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്നതും കോടതികൾ ഇരകളെ തള്ളിപ്പറയുന്നതുമൊന്നും വാർത്തയല്ല. മതനിന്ദ ആരോപിച്ചാൽ ഏത് നിരപരാധികളുടെയും ജീവിതം തുലയ്ക്കാനാകും. പാകിസ്ഥാൻ IMF-ൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിക്കൂട്ടിയ വായ്പകളുടെ പലിശ കൊടുക്കാൻ മാത്രം പുതിയ വായ്പ എടുക്കേണ്ട ഗതികേടിലാണ്. ഇന്ത്യൻ വ്യവസായി ടാറ്റയുടെ കമ്പനികളുടെ വിപണി മൂല്യം $365 ബില്യൺ ആണെങ്കിൽ IMF-ന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ മൊത്തം GDP ഏകദേശം $341 ബില്യൺ മാത്രമാണ്. കൂടുതൽ എന്തു പറയാൻ? പാകിസ്ഥാനെ മതം രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ വൈവിധ്യാധിഷ്ഠിതമായ ഒരു രാജ്യത്തെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ അതിനെ മതരാഷ്ട്രമാക്കിയാൽ മതിയെന്ന് പാകിസ്ഥാൻ വിളിച്ചു പറയുന്നുണ്ട്, ആര് കേട്ടാലും ഇല്ലെങ്കിലും.
The editorial.